Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ബ്രഹ്മസൂത്ര സാങ്കര ഭാഷ്യം ചതുർത്ഥ സൂത്രം തത്വസമന്വയം. ഇവിടെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് ഭൂതവസ്തു, നിത്യവസ്തു, സിദ്ധമായ ഒരു വസ്തു, വേദം വിധിക്കാതെ തന്നെ സിദ്ധമായ ഒരു വസ്തുവിനെ കുറിച്ച് വേദം പറയുന്നില്ല എന്ന് പറഞ്ഞ് അതിനെ നിഷേധിച്ചു. വേദത്തിന്റെ താല്പര്യം കർമ്മത്തെ ബോധിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് വേദത്തിന്റെ പൂർവഭാഗത്തെ സംബന്ധിച്ചാണ്. സമ്പൂർണ്ണ വേദത്തിന്റെയും പരമമായ താല്പര്യം കർമ്മത്തെ ബോധിപ്പിക്കുകയല്ല, പരമാത്മവസ്തുവിനെ ബോധിപ്പിക്കുകയാണ്. അതിന് ഉള്ള യുക്തികളാണ് വീണ്ടും പറയുന്നത്. അപിച്ച ആമനായസ്യ ക്രിയാർത്ഥത്വാത് ആനർത്ഥക്യം അതതർത്ഥാന ഇത്യേത് ഏകാന്തേന അഭ്യവഗച്ഛതാം ഭൂത ഉപദേശ ആനർത്ഥക്യ പ്രസംഗ. അത് മാത്രമല്ല, നിത്യവസ്തുക്കള് അല്ലെങ്കിൽ ലൗകികമായി തന്നെ സിദ്ധമായിരിക്കുന്ന വസ്തുക്കള് വേദം നിർദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സിദ്ധാന്തത്തിന്, പൂർവമീമാംസകന്റെ സിദ്ധാന്തത്തിന് തന്നെ വിരോധം വരും. എന്താണ് അവർ പറയുന്നത്? ആമനായസ്യ ക്രിയാർത്ഥത്വ, വേദം ക്രിയയെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. ആനർത്ഥയ്ക്കും അതതർത്ഥാണ്, ക്രിയാർത്ഥമല്ലാത്ത വേദഭാഗങ്ങളെല്ലാം അനർത്ഥകമാണ്. അതിന് അർത്ഥവാദ ഭാഗങ്ങളെയും മറ്റും പറയുന്നുണ്ട്. ഇത് മുമ്പ് ചർച്ച ചെയ്തതാണ്. ഇത് ഏകാന്തേന അഭിവഗച്ഛതാണ്. ഇക്കാര്യം ഏകാന്തേന എന്ന് പറഞ്ഞാൽ നിയമേന, മാറ്റമില്ലാതെ അഭ്യവഗച്ഛതാം, അംഗീകരിക്കുന്നവരാണ്. അങ്ങനെ അംഗീകരിക്കുന്നവരായ മീമാംസകരെ സംബന്ധിച്ച് ഭൂത ഉപദേശ അനർത്ഥക്യ പ്രസംഗം, അവരെ സംബന്ധിച്ച് വേദത്തിൽ തന്നെ സിദ്ധ വസ്തുക്കളെ ഉപദേശിക്കുന്നുണ്ട്, നിർദ്ദേശിക്കുന്നുണ്ട്. ദധി, പയസ്, തൈര്, പാല്, യാഗോപയോഗിയായിട്ടുള്ള ഇതെല്ലാമാണ് സിദ്ധ വസ്തുക്കളെന്ന് പറയുന്നത്. സോമരസം ഇതെല്ലാം, അതായത് വേദം വിധിക്കാതെ തന്നെ ലോകത്തിൽ സിദ്ധമായിരിക്കുന്ന വസ്തുക്കൾ. ക്രിയയ്ക്ക് വേണ്ടിയാണ് വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വസ്തുക്കളെ കുറിച്ച് പറയുന്ന വേദഭാഗങ്ങളെല്ലാം അനർത്ഥകമാണെന്ന് പറയേണ്ടി വരും. കാരണം ഇതൊന്നും ക്രിയയല്ല, ഒരു പ്രവൃത്തിയല്ല. സോമരസം എന്ന് പറയുന്ന ഒരു കർമ്മമല്ല, അതൊരു വസ്തുവാണ്. അപ്പൊ വസ്തുക്കളെ കുറിച്ചൊന്നും പറയുന്നില്ല, വേദം ക്രിയയെ ബോധിപ്പിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ വസ്തുക്കളെ കുറിച്ച് പറയുന്ന വേദഭാഗങ്ങൾ അനർത്ഥകമാകും. അതെന്തുകൊണ്ട്? സിദ്ധാന്തി എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? കാരണം ആത്മവസ്തുവിനെ വേദം ബോധിപ്പിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിനെന്താണ് വൈദികന്മാർ സമാധാനം പറയുന്നത്? വേദത്തിൽ ഒരുപാട് അങ്ങനെ ലോകസിദ്ധമായ പദാർത്ഥങ്ങളെ വേദം ബോധിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിനെന്ത് സമാധാനം പറയും? അതാണ് അടുത്ത് പറയുന്നത്, പ്രവൃത്തി, നിവൃത്തി, വിധി, തത്ശേഷ വ്യതിരേകേണ ഭൂതം ചെയ്ത് വസ്തു ഉപദിശതി ഭവ്യാർത്ഥത്വേന എന്നംഗീകരിക്കുകയാണെങ്കിൽ, പ്രവൃത്തി വിധി, നിവൃത്തി വിധി, യാഗം ത്തിനു വേണ്ടിയുള്ള വിധികളെല്ലാം പ്രവൃത്തി വിധി, ബ്രഹ്മഹത്യ മറ്റും നിഷേധിക്കുന്നത് നിവൃത്തി വിധി. ഈ വിധി ഇതിന്റെ അംഗങ്ങൾ, അംഗമായി വരുന്ന മറ്റു വിധികൾ. ഇതുകൂടാതെ അതാണ് പ്രവൃത്തി നിവൃത്തി വിധിത ശേഷം അംഗം വിധിയാണ്. ഇതുകൂടാതെ ഭൂതം, വസ്തു, സിദ്ധമായ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ദധി, സോമം പോലെയുള്ള വസ്തുക്കൾ, ഭവ്യാർത്ഥത്വേന, ഭവ്യം എന്ന് വെച്ച കാര്യം, കാര്യത്തിന് വേണ്ടി, ഭവ്യാർത്ഥം കാര്യത്തിന് വേണ്ടി ഉപദേശിക്കുന്നു. നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ സിദ്ധമായ ലോകസിദ്ധമായ പദാർത്ഥങ്ങളെ, വസ്തുക്കളെ വേദം യാഗ എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടി നിർദ്ദേശിക്കുന്നു. ദധി എന്ന് പറയുന്നത് ലോകസിദ്ധമായ ഒരു കാര്യമാണ്, വേദം പറയേണ്ട കാര്യമില്ല. പക്ഷെ അത് യാഗത്തിന് ആവശ്യമുള്ളപ്പോൾ യാഗത്തിന് വേണ്ടി വേദം അതിനെ ഉപദേശിക്കുന്നുണ്ട് എങ്കിൽ, ഒന്ന് സിദ്ധമായി ലോക പ്രസിദ്ധമായിരിക്കുന്ന വസ്തുക്കളെയും വേദം ബോധിപ്പിക്കുന്നുണ്ട്. അല്ലാതെ ലോകത്ത് പ്രസിദ്ധമല്ലാത്ത യാഗാദി ക്രിയകളെ മാത്രമല്ല അങ്ങനെ സിദ്ധമായി. അങ്ങനെയാണെങ്കിൽ കൂടസ്ഥ നിത്യം ഭൂതം നോ ഉപദിശതി ഇരിക്കോ ഹേതു. അങ്ങനെയാണെങ്കിൽ കൂടസ്ഥ നിത്യമായിരിക്കുന്ന ആത്മവസ്തുവിനെ, നിത്യമായ ആത്മവസ്തുവിനെ ഉപദേശിക്കുന്നില്ല എന്നുള്ളതിന് നിങ്ങൾ എന്ത് കാരണം പറയും? എന്നിട്ട് ഉപദേശിക്കുന്നു എന്ന് നമുക്ക് അംഗീകരിക്കേണ്ടി വരും. ലൗകികമായ വസ്തുക്കളെ നിർദ്ദേശിക്കാമെങ്കിൽ ക്രിയ അല്ലാത്ത ക്രിയാരഹിതമായിരിക്കുന്ന ആത്മവസ്തുവിനെയും വേദം നിർദ്ദേശിക്കാം എന്നർത്ഥം. അപ്പോൾ കൂടസ്ഥ നിത്യമായിരിക്കുന്ന ആത്മവസ്തുവിനെ ഉപനിഷത്തുകൾ ബോധിപ്പിക്കുന്നുണ്ട്, അങ്ങനെ ബോധിപ്പിക്കുന്നില്ല എന്നുള്ളതിന് നിങ്ങൾക്ക് കാരണമൊന്നും പറയാൻ കഴിയത്തില്ല. നഹി ഭൂതം ഉപദേശ്യമാനം ക്രിയാഭൂതി അങ്ങനെയുള്ള വസ്തുക്കളെ ഉപദേശിക്കുന്നു. അങ്ങനെ ഉപദേശിക്കപ്പെടുന്ന വസ്തുക്കളെല്ലാം ക്രിയയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോമരസം അതൊരു ക്രിയയാണോ? അല്ല. ദധി ഒരു ക്രിയയാണോ? അല്ല. അപ്പോൾ വസ്തുക്കൾ ഉപദേശിക്കപ്പെടുന്ന വസ്തുക്കളൊന്നും ക്രിയയല്ല. അതുകൊണ്ട് ആത്മവസ്തുവിനെയും വേദം നിർദ്ദേശിക്കുന്നുണ്ട്, അതൊന്നും ക്രിയയല്ല. അക്രിയാത്വത്വേവി ഭൂതസ്യ ക്രിയാസാധനത്വ ക്രിയാർത്ഥ ഏവ ഭൂതേ ഉപദേശിച്ചു. അതിന് മീമാംസകർ പറയുകയാണ്, ശരി, വേദത്തിൽ ഉപയോഗിക്കുന്ന സോമരസം ദധി പോലെയുള്ള വസ്തുക്കളൊന്നും ക്രിയയല്ല, പക്ഷെ അത് ക്രിയയ്ക്ക് വേണ്ടി ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് വേദത്തിൽ ഏതെങ്കിലും വസ്തുക്കളെ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും അത് ക്രിയയ്ക്ക് വേണ്ടിയായിരിക്കും. എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ കൂടെ ഉപദേശിക്കുന്നതും ഉപാസന എന്ന് പറയുന്ന ക്രിയയ്ക്ക് വേണ്ടിയാണെന്ന് വരും. അക്രിയാത്വത്വേവി ക്രിയ അല്ലെങ്കിലും ഭൂതസ് ദധി പോലെയുള്ള വസ്തുക്കൾ ക്രിയയല്ലെങ്കിലും ക്രിയാസാധനത്വ ക്രിയയുടെ സാധനമാണ്, ഉപകരണമാണ്. യാഗം നിർവഹിക്കുന്നതിന് വേണ്ട ഒരു വസ്തുവാണത്, ക്രിയാസാധനമാണ്. അതുകൊണ്ട് ക്രിയാർത്ഥയവ ക്രിയയ്ക്ക് വേണ്ടിയാണ് ഭൂതോപദേശ വസ്തുക്കളെ വേദത്തിൽ നിർദ്ദേശിക്കുന്നത്. ഇത് ചെയ്തെന്നാണെങ്കിലോ സിദ്ധാന്തിയവന് മറുപടി പറയുന്നു, ഉന്നേഷദോഷ, അങ്ങനെ ഒരു ദോഷമില്ല. എന്തുകൊണ്ട്? ക്രിയാർത്ഥത്വേവി ക്രിയാ നിർവർത്തന ശക്തിമത് വസ്തു ഉപദിഷ്ടമേവ. ക്രിയാർത്ഥത്വം തു പ്രയോജനം തസ്യ പറയുന്നു. ശരി, ക്രിയാർത്ഥത്വേവി ക്രിയയ്ക്ക് വേണ്ടിയാണ് എന്നുണ്ടെങ്കിലും വസ്തുവിനെ നിർദ്ദേശിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് അത്രയും മതി. ക്രിയയ്ക്ക് വേണ്ടി ആയിക്കൊള്ളട്ടെ, ഒരു സിദ്ധമായ വസ്തുവിനെ ക്രിയ ചെയ്ത് നേടേണ്ട അല്ലാത്ത ഒരു വസ്തുവിന്, ലോകത്തിൽ തന്നെ സിദ്ധമായിരിക്കുന്ന ഒരു വസ്തുവിനെ നിർദ്ദേശിച്ചുണ്ടോ? ക്രിയാനിവർത്തന ശക്തിമത് ക്രിയയെ നിർവഹിക്കുന്നതിന് ക്ഷമതയുള്ള ഒരു വസ്തു ദധിയും മറ്റും ഉപദിഷ്ടമേ, അതിനെ ഉപദേശിച്ചിട്ടുണ്ടല്ലോ. ക്രിയാർത്ഥത്വം തു പ്രയോജനം തസ്യ, അതിന്റെ പ്രയോജനമാണ് ക്രിയ എന്ന് പറയുന്നത്. ദധി പോലെയുള്ള വസ്തുക്കൾ ക്രിയയെ നിർവഹിക്കുന്നതിന് ക്ഷമമാണ്, സമർത്ഥമാണ്. അങ്ങനെയുള്ള വസ്തുക്കൾ ഉപദേശിക്കുന്നു എന്ന് നിങ്ങൾ അംഗീകരിച്ചാൽ മതി. മീമാംസകരോട് പറയുകയാണ്, ക്രിയയെ മാത്രമല്ല ക്രിയയ്ക്ക് വേണ്ടിയുള്ള വസ്തുക്കളെയും വേദത്തിൽ ഉപദേശിക്കുന്നു എന്നുള്ള ഒരു കാര്യം നിങ്ങൾ അംഗീകരിച്ചാൽ മതി. എന്നുവെച്ചാൽ ഏതാവത വസ്തു അനുപദിഷ്ടം പോകും, അതുകൊണ്ട് വസ്തുവിനെ ഉപദേശിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുന്ന ആ ഭാഗം തിരുത്തിയാണ്. സിദ്ധമായ ലോകപ്രസിദ്ധമായ വസ്തുക്കളെ വേദം നിർദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നത് ആ വാദത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറിയാൽ മതി. ഏതാവത വസ്തു അനുപദിഷ്ടം പോകും, വസ്തു ഉപദേശിക്കപ്പെട്ടില്ല എന്ന് പറയരുത്. പറയുന്നു, യദി നാം ഉപദിഷ്ടം കിം തവ തേനസ്യ. ഇത്രയായപ്പോ മീമാംസകർ അത് അംഗീകരിക്കുന്നു, ശരി, എന്നാൽ ഉപദേശിച്ചു സിദ്ധമായ വസ്തുക്കൾ ഉപദേശിച്ചിരിക്കുന്നു. ക്രിയാസാധ്യമല്ലാത്ത അല്ലെങ്കിൽ ക്രിയയല്ലാത്ത വസ്തുക്കളെ വേദത്തിൽ ഉപദേശിച്ചിരിക്കുന്നു എന്നാണ് യദി നാം ഉപദിഷ്ടം. അങ്ങനെ ഉപദേശിച്ചു എന്ന് വന്നു കഴിഞ്ഞാൽ തവ നിനക്ക് തേന അങ്ങനെയുള്ള ഒരു ഉപദേശത്തെ അംഗീകരിക്കുന്നത് കൊണ്ട് കിംസ്യാതെന്താ പ്രയോജനം? സിദ്ധാന്തിയോട് ചോദിക്കുകയാണ്, അങ്ങനെ ഒരു വസ്തുവിനെ ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിദ്ധാന്തത്തിൽ അതുകൊണ്ട് എന്താ ഗുണം? പറയുന്നു, ഇച്ഛേ പറയാം, അനവഗത ആത്മവസ്തു ഉപദേശിച്ച തഥൈവ ഭവിതുമർഹതി. അങ്ങനെയാണെങ്കിൽ ലോകപ്രസിദ്ധമായിരിക്കുന്ന ക്രിയ അല്ലാത്ത വസ്തുക്കളെ വേദത്തിൽ നിർദ്ദേശിക്കാമെങ്കിൽ അനവഗതമായ മറ്റൊരു പ്രമാണം കൊണ്ടും അറിയപ്പെടാത്ത ആത്മവസ്തു ഉപദേശിച്ചു, ആത്മവസ്തുവിനെ ഉപദേശിച്ചിരിക്കുന്നു. അത് തഥൈവ, നിങ്ങളെങ്ങനെയാണോ മറ്റു വസ്തുക്കൾ ഉപദേശിക്കുന്നുവെന്ന് സ്വീകരിച്ചിരിക്കുന്ന അപ്രകാരം തന്നെ ഭവിതമർഹതി സംഭവിക്കുന്നു. അതുകൊണ്ട് ആത്മവസ്തുവിനെയും വേദത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നു എന്ന് അംഗീകരിക്കേണ്ടി വരും എന്നാണ്. തദവഗത്യ മിഥ്യാജ്ഞാനസ്യ സംസാരഹേതോ നിവൃത്തി പ്രയോജനം ക്രിയതേയിതി അവിശിഷ്ടം അർത്ഥവത്വം ക്രിയാസാധന വസ്തുപദേശിക്കുന്നു. പറയുന്നു, അതുകൊണ്ട് സിദ്ധമായി ഒരു വസ്തുവിനെ വേദം നിർദ്ദേശിക്കാമെങ്കിൽ മറ്റു പ്രമാണങ്ങൾ കൊണ്ടൊന്നും സിദ്ധമല്ലാത്ത ആത്മവസ്തുവിനെയും വേദം ഉപദേശിക്കുന്നു എന്ന് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാലോ തദവഗത്യ ആത്മവസ്തുവിന്റെ ജ്ഞാനം കൊണ്ട് മിഥ്യാജ്ഞാനസ്യ സംസാരഹേതുഃ ഈ സംസാരത്തിന് കാരണമായിരിക്കുന്ന അജ്ഞാനത്തിന്റെ നിവൃത്തി നാശം, അജ്ഞാനനാശം പ്രയോജനം ക്രിയതി, അതാണ് പ്രയോജനം സംഭവിക്കുന്നത്. മറ്റു പ്രമാണങ്ങൾ കൊണ്ടും അറിയപ്പെടാത്ത ആത്മവസ്തുവിനെ ശ്രുതി നിർദ്ദേശിക്കുന്നു. അപ്പൊ ശ്രുതിയിൽ നിന്നും ആത്മവസ്തുവിനെ കുറിച്ചുള്ള ബോധമുണ്ടാകുന്നു, ആ ബോധം കൊണ്ട് അജ്ഞാനം നശിക്കുന്നു, ഇതാണ് അതിന്റെ പ്രയോജനം. ഇനി അവിശിഷ്ടം അർത്ഥവത്വം, അർത്ഥവത്വം പ്രയോജനവത്വം എന്ന് പറയുന്നത് അവിശിഷ്ടം എന്നൊക്കെ തുല്യം. പൂർവകാന്ഡത്തിലെ വസ്തുക്കളെ ഉപദേശിക്കുന്നതും ഉത്തരകാന്ഡത്തിൽ ആത്മവസ്തുവിനെ ഉപദേശിക്കുന്നതും രണ്ടും തുല്യമായി. എങ്ങനെ തുല്യത എന്നാണ്? അർത്ഥവത്വം പ്രയോജനവത്വം. അവിടെ ദധിയും മറ്റും നിർദ്ദേശിക്കുന്നത് യാഗത്തിന് വേണ്ടിയാണെങ്കിൽ ഇവിടെ ആത്മവസ്തുവിനെ നിർദ്ദേശിക്കുന്നത് അനർത്ഥ നിവൃത്തിക്ക് വേണ്ടി. ക്രിയാസാധന വസ്തു ഉപദേശം, ക്രിയയ്ക്ക് സാധനമായിട്ടുള്ള വസ്തുക്കളെ പൂർവകാന്ഡത്തിൽ ഉപദേശിക്കുന്നത് പ്രയോജനമുള്ളതാണെങ്കിൽ ഇവിടെ ആത്മവസ്തുവിനെ ഉപദേശിക്കുന്നതും പ്രയോജനമാണ്. ഇവിടുത്തെ പ്രയോജനം എന്ന് പറയുന്നത് അനർത്ഥ നിവൃത്തിയാണ്, അജ്ഞാന നാശം, അതാണ് പ്രയോജനം. അതുകൊണ്ട് വേദാന്തത്തിൽ ആത്മവസ്തുവിനെ ഉപദേശിക്കുന്നു എന്നുള്ളത് യുക്തിയുക്തമായി സമർത്ഥിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, അപിച ബ്രാഹ്മണോ നഹന്തവ്യ ഇത്യവമാദ്യ നിവൃത്തി ഉപദേശിച്ചത്. ഇതുവരെ പ്രവൃത്തിയെ സംബന്ധിക്കുന്ന ശാസ്ത്രങ്ങളെ സംബന്ധിച്ച് എല്ലാം വിശദീകരിച്ചതിന് ശേഷം നിവൃത്തിയെ വിധിക്കുന്ന ശാസ്ത്രത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അപിച ബ്രാഹ്മണോ നഹന്തവ്യം ഹന്തവ്യ ഇത്യവമാദ്യ നിവൃത്തി ഉപദേശിച്ചത്. മാത്രമല്ല, നിവൃത്തിയും വേദത്തിൽ ഉപദേശിക്കുന്നുണ്ട്. പ്രവൃത്തി മാത്രമല്ല, പ്രവൃത്തിയുടെ അഭാവം അതിനെ നിർദ്ദേശിക്കുന്നുണ്ട്. എവിടെ ബ്രാഹ്മണോ നഹന്തവ്യ, ബ്രാഹ്മണനെ കൊല്ലരുത്, ഇത്യവമാദ്യ നിവൃത്തി തുടങ്ങിയ നിവൃത്തിയും ഉപദേശിക്കുന്നുണ്ട്. ഇതിന്റെ താല്പര്യം എന്താണെന്ന് നോക്കാം. ആ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യണം. നജസ ക്രിയ, ഈ നിവൃത്തി എന്ന് പറയുന്നത്, അതായത് ക്രിയയെ മാത്രമേ വേദം ബോധിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് ആത്മവസ്തുവിനെ, ക്രിയാരഹിതമായ ആത്മവസ്തുവിനെ ബോധിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ക്രിയയെ മാത്രമല്ല വേദം ബോധിപ്പിക്കുന്നത്, നിവൃത്തിയെയും ബോധിപ്പിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അത് പറയുന്നത് നജസ ക്രിയ, ബ്രാഹ്മണനെ കൊല്ലരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ക്രിയയല്ല, കൊല്ലരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാവി ക്രിയാസാധനം, അത് ക്രിയയ്ക്കുള്ള ഒരു സാധനവും അല്ല. ദധി എന്ന് പറയുന്ന ക്രിയാസാധനമാണ്, അതുപോലെ ഇത് ക്രിയാസാധനമല്ല. എന്തുകൊണ്ട്? അക്രിയാർത്ഥാനാം ഉപദേശവും അനർത്ഥ്യേത് ബ്രാഹ്മണോ നഹന്തവ്യ ഇത്യാദി നിവൃത്തി ഉപദേശാനം അനർത്ഥക്യം പ്രാപ്തം. അക്രിയാർത്ഥാന ഉപദേശവും അനർത്ഥക്യം ചെയ്ത് പൂർവമീമാംസകർ എന്താണ് പറയുന്നത്? ക്രിയയ്ക്ക് വേണ്ടിയല്ലാതെ വേദത്തിൽ എന്തെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അനർത്ഥമാണെന്ന് പറഞ്ഞു. അങ്ങനെ അനർത്ഥമാണെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണോ നഹന്തവ്യ, ബ്രാഹ്മണനെ കൊല്ലരുത് എന്നും മറ്റും പറഞ്ഞിരിക്കുന്ന ഇത്യാദി നിവൃത്തി ഉപദേശാനാണ്, ഇതൊക്കെ നിവൃത്തി ഉപദേശങ്ങളാണ്, അനർത്ഥക്യം പ്രാപ്തം, ഇതും അനർത്ഥമാണെന്ന് വരും. ക്രിയയ്ക്ക് വേണ്ടി ഉപദേശിച്ചത് മാത്രമേ സാർത്ഥകമുള്ളൂ. ക്രിയയ്ക്ക് വേണ്ടിയല്ലാതെ എന്തെങ്കിലും, കർമ്മത്തിന് വേണ്ടിയല്ലാതെ വേദത്തിന് എന്തെങ്കിലും ഉപദേശിച്ചു കഴിഞ്ഞാൽ അത് അനർത്ഥകമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ ബ്രാഹ്മണനെ കൊല്ലരുതെന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിയയ്ക്ക് വേണ്ടിയല്ല, അതും അനർത്ഥമാണെന്ന് വരും എന്നാണ്. സച്ച അനിഷ്ടം, അത് അനിഷ്ടമാണ്. എന്താണോ വേദത്തിന്റെ ഒരു ഭാഗം നിരർത്ഥകമാണെന്ന് വന്നു കഴിഞ്ഞാൽ അത് അനർത്ഥമായി പോകും, അത് അനിഷ്ടമായി പോകും. അത് മീമാംസകർ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് എങ്ങനെ വ്യാഖ്യാനിക്കണം? എന്നുവച്ച സ്വഭാവപ്രാപ്ത ഹന്ത്യർത്ഥ അനുരാഗേണ നന്യഹ സഖ്യം അപ്രാപ്ത ക്രിയാർത്ഥത്വം കത്തി. അപ്പൊ ഇതിന് മീമാംസകരെന്ത് പറയും? ബ്രാഹ്മണോ നഹന്തവ്യ, വേദത്തിലെ ഏത് വാക്യങ്ങളും ക്രിയയെ ബോധിപ്പിക്കുകയാണ്, അതുകൊണ്ട് നഹന്തവ്യ എന്നുള്ളതിനെ അവർ ക്രിയയോട് ബന്ധിപ്പിക്കും. അവരെന്ത് പറയും? അഹനനം കുര്യാത്, അഹനനം കൊല്ലാതിരിക്കൽ, അതിനെ ചെയ്യാൻ. അപ്പൊ അവിടെയും കുര്യാത് എന്ന് പറയുന്നത് ചെയ്യൂ എന്നാണ്, ഒരു ക്രിയയെ ബോധിപ്പിക്കുന്നു എന്നാണ്. അപ്പൊ കർമ്മത്തിൽ അതിനെ എത്തിക്കണം, അതുകൊണ്ട് അതിനെ ആ രീതി വ്യാഖ്യാനിക്കും. ബ്രാഹ്മണോ നഹന്തവ്യ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണസ്യ അഹനനം കുര്യാതെന്നാണ്, ബ്രാഹ്മണനെ കൊല്ലാതിരിക്കൽ എന്നുള്ളത് ചെയ്യണമെന്നാണ്. അപ്പൊ ക്രിയ എവിടെ വന്നല്ലോ, ഒരു ക്രിയ അവിടെ ആവശ്യമാണ്. അതാണ് അവർ പറയുന്നത്, അതാണ് സ്വഭാവപ്രാപ്ത ഹന്ത്യർത്ഥ അനുരാഗേണ നഞ്ഞഹ. നഞ്ഞെന്ന് പറയുന്ന ന, ഇത്തരം ശബ്ദങ്ങളൊക്കെ ഉപയോഗിക്കുന്ന നായാണ്, അനേക അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ന. സത്യം, ന സത്യം, അസത്യം, അവിടെ നഞ്ഞ് ഉപയോഗിച്ചിരിക്കുകയാണ്. ധർമ്മം, ന ധർമ്മം, അധർമ്മം, ഇവിടെ ആ എന്ന് പറയുന്നത് തന്നെ എന്താണ്, നഞ്ചിന്റെ അർത്ഥമാണ്. അത് അനേക അർത്ഥത്തിൽ അത് ഉപയോഗിക്കുക. അപ്പോ അങ്ങനെ ഉപയോഗിക്കുന്ന നഞ്ഞ്, അതിനെ നഞ്ഞെന്ന് പറയും. നായ നഞ്ഞെന്നാണ് വ്യാകരണത്തിന്റെ ഭാഷയിൽ പറയും. അതാണ് സ്വഭാവപ്രാപ്ത ഹന്ത്യർ. ഈ സ്വഭാവം, അതായത് രാഗം, മനുഷ്യനിരിക്കുന്ന രാഗം കൊണ്ട് പ്രാപ്തമാകുന്നതാണ് ഹനനം. ഒന്നിനെ എന്തിനു വേണ്ടി കൊല്ലുന്നു? മാംസത്തിന് വേണ്ടി കൊല്ലാം. അപ്പോ അത് മാംസത്തിന് വേണ്ടി, എന്തുകൊണ്ട് മാംസം ഭക്ഷിക്കാനുള്ള ആഗ്രഹം വരുമ്പം ആ രാഗം അവനെ പ്രേരിപ്പിക്കുന്നു. ആ പ്രേരണയാൽ ആ ജീവിയെ കൊല്ലുന്നു. പിന്നെ ദ്വേഷം കൊണ്ട് കൊല്ലാം, ഒരാളോട് വിദ്വേഷം തോന്നുന്നു, അപ്പോൾ അയാളെ നശിപ്പിക്കാൻ വേണ്ടി കൊല്ലാം. അപ്പൊ രാഗദ്വേഷങ്ങൾ, അതാണ് സ്വഭാവം എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ഹനനം നടക്കുന്നത്, ഹത്യ, ഹിംസ നടക്കുന്നത്. അതുകൊണ്ടാണ് അത് സ്വാഭാവികമായി വന്നു ചേരുന്നതാണ്. വേദം എന്ത് ചെയ്യുന്നു? അതിനെ നിഷേധിക്കുന്നു. വേദം എന്ന് പറയുന്നത് സംസ്കാരത്തെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ സ്വഭാവം കൊണ്ട്, രാഗദ്വേഷങ്ങൾ കൊണ്ട് ഹിംസ ചെയ്തു കഴിഞ്ഞാൽ അത് പാപത്തെ ഉണ്ടാക്കും. അതുകൊണ്ട് പാപം പാടില്ല. അതുകൊണ്ട് അതിന് നിഷേധങ്ങളൊന്നും, ബ്രാഹ്മണനെ കൊല്ലരുത്, മാ ഹിംസ്യാ സർവാഭൂതാനി, ഒരു പ്രാണികളെയും കൊല്ലരുത് എന്നല്ല അവിടെ ഹിംസയെ നിഷേധിക്കും. അഹിംസ പ്രാപ്തമാകും, പ്രാപ്തേ സതി നിഷേധം അർത്ഥവും. ഒരു കാര്യത്തെ നിഷേധിക്കണമെങ്കിൽ അത് പ്രാപ്തമാവണം. പ്രാപ്തമായ ഒന്നിനെ നിഷേധിച്ചാലേ അതിന് പ്രയോജനമുള്ളു, അർത്ഥവത്താവും, സാർത്ഥകമാവും. സാധാരണ ശാസ്ത്രത്തിലൂടെ പ്രാപ്തമാകുന്നതിന് ശാസ്ത്രം തന്നെ ചിലപ്പോൾ നിഷേധിക്കും, അതിനുള്ള ഉദാഹരണങ്ങൾ വരും. ഇവിടെ ശാസ്ത്രത്തിലൂടെ പ്രാപ്തമാകുന്നതിന് ഇവിടെ സ്വഭാവം സഹജമായി പ്രാപ്തമാകും. അപ്പോ പ്രാപ്തമാകുന്ന എന്താണ് ഹിംസ, ആ ഹിംസയുമായിട്ട് എന്ത് വരുന്നു, നകാരത്തിന്റെ അർത്ഥത്തിന് ബന്ധം വരുന്നു. അതാണ് നഹിംസ എന്ന് പറയുന്നത്. അഹിംസ എന്ന് പറയുന്നു അതാണ് അഹിംസ എന്നുള്ള അർത്ഥം കിട്ടുന്നത്. ഹിംസ എന്ന് പറയുന്നത് സഹജമായി പ്രാപ്തമാകുന്നു, നകാരത്തിന്റെ അർത്ഥം. സാദൃശ്യം, നകാരം എന്ന് പറയുന്ന ചിലടത്ത് സാദൃശ്യ അർത്ഥത്തെ കാണിക്കും. തദ്ഭാവം, ഏതിനോടുകൂടിയാണോ നകാരം ചേർക്കുന്നതിന്റെ അഭാവത്തെ കാണിക്കും. തദന്യത്വം, ചിലടത്ത് നകാരം എന്ന് പറയുന്നത് അതിന്റെ അന്യം എന്ന് പറയും. തദൽപത്വം, ചിലടത്ത് നകാരം വന്നു കഴിഞ്ഞാൽ ഏതിനോട് നകാരം ചേർക്കുന്നോ അതിനേക്കാൾ കുറവ് എന്നാണ്. അപ്രാശസ്ത്യം, ചിലടത്ത് നകാരം വന്നു കഴിഞ്ഞാൽ അപ്രശസ്തം. ഇങ്ങനെയുള്ള വിഭിന്ന അർത്ഥങ്ങളിലാണ് നകാരം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നകാരത്തിന് എന്താണ് സ്വഭാവപ്രാപ്ത ഹന്ത്യർത്ഥ അനുരാഗേണ, അനുരാഗം എന്ന് വെച്ചാൽ സംബന്ധം എന്നർത്ഥം. നമ്മൾ സാധാരണ പറയുന്ന അനുരാഗമല്ല, ഹന്ത്യർത്ഥവുമായിട്ടുള്ള നഞ്ഞഹ അനുരാഗേണ, നഞ്ഞിന് സംബന്ധമുള്ളത് കൊണ്ട്. ഹിംസ എന്ന് പറയുന്ന അർത്ഥവുമായിട്ട് നഞ്ഞിന് സംബന്ധം വരുമ്പോൾ, അതായത് ന ഹിംസ എന്ന് വരുമ്പോൾ അഹിംസ എന്നേ വരുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ ശക്യം അപ്രാപ്ത ക്രിയാർത്ഥത്വം കൽപ്പിക്കും. അപ്പൊ അവിടെ ന ഹിംസ എന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ക്രിയയെ കൽപ്പിക്കാൻ സാധ്യമല്ലെന്നാണ് പറയുന്നത് സിദ്ധാന്തി. മീമാംസയൊരു ക്രിയയെ കൽപ്പിക്കുന്നുണ്ട്, ന ഹിംസ അഹിംസ എന്ന് വെച്ചാൽ അഹനനം കുര്യാ എന്നൊരു ക്രിയയെ കൽപ്പിക്കുന്നുണ്ട്, അത് സാധ്യമല്ല. എന്തുകൊണ്ട്? ന എന്ന് പറയുന്നത് ഹനനം എന്ന് പറയുന്നതിനായിട്ട് അന്വയിക്കുമ്പോൾ അതിന്റെ അഭാവത്തെ ബോധിപ്പിക്കുന്നത്. ന ഹിംസ അഹിംസ, ഹിംസ അഭാവം, ഹിംസയുടെ അഭാവത്തെ ബോധിപ്പിക്കുന്നുണ്ട്, അല്ല ഒരു ക്രിയ ഇവിടെ ബോധിപ്പിക്കുന്നുണ്ടെന്നാണ്. അപ്രാപ്ത ക്രിയാർത്ഥത്വം, ഇവിടെ പ്രാപ്തമല്ലാത്ത ക്രിയാർത്ഥത്വത്തെ കൽപ്പ ചെയ്തും നശിക്കും, അങ്ങനെ കൽപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അഹിംസ എന്ന് പറഞ്ഞാൽ ഹിംസ അഭാവം എന്നേ അർത്ഥമുള്ളൂ, അല്ലാതെ അഹിംസയെ ചെയ്യണം എന്നൊരർത്ഥം അവിടെ ഇല്ല എന്നാണ്. ഹനനക്രിയ നിവൃത്തി ഔദാസീന്യം എതിരേക്കാണ്. ഇവിടെ എന്താണ്, ഹനനക്രിയ ഇല്ലാതാകുന്നു, വ്യക്തി ഉദാസീനനാകുന്നു, ക്രിയയിൽ നിന്ന് പിന്മാറി ക്രിയാരഹിതനായി നിൽക്കുന്നതാണ് ഉദാസീനത. നഹന്യാത് കൊല്ലരുത് ഉപദേശിക്കുമ്പോൾ ആരോട് ഉപദേശിക്കുന്നു? കൊല്ലാൻ ഒരുമ്പെടുന്നവനോട് ഉപദേശിക്കുകയാണ്. അവനാ ഹനനക്രിയയിൽ നിന്ന് പിന്മാറി നിശ്ചലനാകുന്നു, അതാണ് ആ ഉപദേശം അവനിൽ ചെയ്യുന്ന ഫലം. അതല്ലാതെ അവനിൽ പിന്നെ മറ്റൊരു ക്രിയ ഇവിടെ ഇല്ല. അരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അരുത് എന്ന് പറയുന്ന ഒരു ക്രിയയല്ല, ഏതിനാണോ അവൻ തയ്യാറാകുന്നത് അതിൽ നിന്നുള്ള പിന്മാറ്റമാണ്, അതാണ് ഔദാസീന്യം, ഉദാസീനതയാണ്. പിന്നെ അവിടെ ഒരു ക്രിയ അവിടെ ഇല്ല. ഹനനക്രിയ നിവൃത്തി ഔദാസീന്യം വ്യതിരേകണം. ഇതല്ലാതെ എന്താണ്, ഉദാസീനതയല്ലാതെ നഹിംസ്യാദ് എന്ന് പറയുമ്പോൾ അവിടെ വേറെ ക്രിയ കാണുന്നില്ല എന്നർത്ഥം. അത് തന്നെ വിശദീകരിക്കുന്നു. നഞ്ചേഷ സ്വഭാവോ സ്വസംബന്ധിനോ അഭാവം ബോധയതീതി. നഞ്ഞിന്റെ സ്വഭാവമാണിത്. എന്താണ് സ്വസംബന്ധിനോ, അതുമായിട്ട് ബന്ധമുള്ളതിന്റെ അഭാവം ബോധയതി, അഭാവത്തെ ബോധിപ്പിക്കുന്നു. സുഖം ന സുഖം അസുഖം, അവിടെ എല്ലാം എന്ത് ചെയ്യുന്നു, സുഖത്തിന്റെ അഭാവത്തെ ബോധിപ്പിക്കുന്നു. അപ്പോ അത് നഗാരത്തിന്റെ സ്വഭാവമാണ്, ഏതെന്നോട് ചേർത്ത് അതിനെ പ്രയോഗിക്കുന്നു, അതിന്റെ ഇല്ലായ്മയും ബോധിപ്പിക്കുന്നു. അത് ബോധിക്കുമ്പോൾ അഭാവ ബുദ്ധിസ്റ്റ ഔദാസീന്യ കാരണം അഭാവത്തെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുമ്പോൾ ന ഹിംസ, ഹിംസ പാടില്ല എന്ന് ബോധിപ്പിക്കുമ്പോൾ അയാൾ എന്ത് വരുന്നു, ഹിംസ അഭാവം, ഹിംസയുടെ അഭാവത്തെ കുറിച്ച് അയാൾ ബോധിക്കുന്നു. അതെന്ത് ചെയ്യുന്നു, ഔദാസീന്യ കാരണം, അയാൾ ഉദാസീനനാകുന്നു, പ്രവൃത്തിയിൽ നിന്ന് ഉദാസീനനായിത്തീരുന്നു. എന്നുവെച്ചാൽ അയാൾ പ്രവൃത്തിയുടെ ഇല്ലായ്മ വരുന്നു, പ്രവൃത്തികൾ അയാളിൽ ഇല്ലാതായിത്തീരുന്നു, അതാണ് ഉദാസീനത എന്ന് പറയുന്നത്. അപ്പൊ അത്രേ സംഭവിക്കുന്നുള്ളൂ, അല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവൃത്തി അവിടെ സംഭവിക്കുന്നില്ല എന്നർത്ഥം. സാച ദഗ്ധ ഇന്ധന അഗ്നിവത് സ്വയമേവ ഉപശാമ്യതി. അപ്പോ അഭാവ ബുദ്ധി, ക്രിയയുടെ അഭാവം, ഹിംസ പാടില്ല എന്നുള്ള ബോധവും അങ്ങ് നശിക്കുന്നു, അയാൾ ഉദാസീനനായിത്തീരുന്നു. ഏതുപോലെ ദഗ്ധ ഇന്ധന അഗ്നിവത്, അഗ്നി പ്രകടമാകണമെങ്കിൽ ഒരു ഇന്ധനം വേണം, വേറതുപോലെയുള്ള ഇന്ധനങ്ങൾ വേണം. അപ്പൊ ആ ഇന്ധനം നശിച്ചു കഴിഞ്ഞാലോ അഗ്നി അപ്രത്യക്ഷമാവും, സ്വയം തന്നെ അത് ഉപശമിക്കും. അതുപോലെ ഹിംസിക്കരുത് എന്ന് പറയുമ്പോൾ അയാളിന് ഹിംസ പാടില്ല എന്നുള്ളൊരു ബോധമുണ്ടാകും, ബോധമുണ്ടായി കഴിഞ്ഞ് ആ ബോധം അങ്ങ് നശിക്കുന്നു, അവിടെ പിന്നെ പ്രവൃത്തിക്ക് വേറൊന്നും ശേഷിക്കുന്നില്ല എന്നർത്ഥം. അതാണ് അഭാവ ബുദ്ധി. ഹിംസ പാടില്ല എന്നുള്ള ആ ബോധം എന്ത് ചെയ്യുന്നു, ദഗ്ധ ഇന്ധന അഗ്നിവത്, ഇന്ധനം നശിച്ചുപോയ അഗ്നിയെ പോലെ, കത്തിത്തീർന്ന അഗ്നിയെ പോലെ സ്വയമേവ ഉപശാമിച്ചു, സ്വയം അതങ്ങ് നശിക്കുന്നു. അല്ല അതിൽ നിന്ന് പിന്നെ വേറൊരു ക്രിയ ഉണ്ടാകുന്നില്ലെന്നാണ്. അരുത് എന്ന് പറയുമ്പോൾ അരുത് എന്നുള്ള ബോധം ഉണ്ടാകുന്നു, ആ ബോധം പിന്നെ വേറെ എന്തെങ്കിലും ക്രിയക്ക് പ്രേരിപ്പിക്കുന്നുണ്ടോ? ഇല്ല, അത് സ്വയം നശിക്കുന്നു എന്നാണ്. തസ്മാത് പ്രസക്ത ക്രിയാനുവൃത്തി ഔദാസീന്യമേവ ബ്രാഹ്മണോന ഹന്തവ്യ ഇത്യാദിഷു പ്രതിഷേധ അർത്ഥം മന്യാമഹേ. അതുകൊണ്ട് എന്താണ് പറയുന്നത്, ഞങ്ങൾ എന്താണ് സ്വീകരിച്ചിരിക്കുന്നത്, പ്രസക്ത പ്രാപ്തമായ ക്രിയാനുവൃത്തി, ക്രിയയുടെ ഇല്ലായ്മ. ഹന്തവ്യ ന ഹന്തവ്യ എന്ന് പറയുമ്പോൾ അവിടെ പ്രാപ്തമാകുന്നു അവന്റെ സ്വഭാവം കൊണ്ട് ഹനനക്രിയ, അതിന്റെ നിവൃത്തി, അതിന്റെ ഇല്ലായ്മ. അതെന്താണ്? ഔദാസീന്യം, ഉദാസീനത. അതാണ് ബ്രാഹ്മണോ ന ഹന്തവ്യ, ബ്രാഹ്മണനെ കൊല്ലരുത് ഇത്യാദിഷു എന്നുള്ള സ്ഥലങ്ങളിൽ പ്രതിഷേധാർത്ഥം ന, നകാരത്തിന്റെ അർത്ഥം മന്യാമഹേ, ഞങ്ങൾ കരുതുന്നത് ഇതാണ്. ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രാപ്തമായ ക്രിയയുടെ അഭാവം, അഭാവത്തിൽ നിന്നുണ്ടാകുന്ന ഉദാസീനത, അല്ല ഒരു തരത്തിലുള്ള പ്രവൃത്തിയും അവിടെ ഉണ്ടാകുന്നില്ല എന്നാണ്. അന്യത്ര പ്രജാപതി വ്രതാദിഭ്യ, പ്രാജാപത്യം എന്ന് പറയുന്ന ഒരു വ്രതമുണ്ട് അവിടെ. അങ്ങനെ കാരണം അങ്ങനെ പല അർത്ഥമുണ്ടെന്ന് പറഞ്ഞു. തത്സാദൃശ്യം അഭാവശ്ച തദന്യത്വം തദൽപ അല്പത അപ്രാശസ് തുടങ്ങി വിവിധ അർത്ഥങ്ങളുണ്ട്. അങ്ങനെ വിവിധ അർത്ഥങ്ങൾ വരുന്നതുകൊണ്ട് ചില സ്ഥലത്ത് ക്രിയയെ ബോധിപ്പിക്കും. അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അന്യത്ര പ്രജാപതി വ്രതം, പ്രാജാപത്യ വ്രതം. അവിടെ വേദത്തിൽ ഒരു വാക്യമുണ്ട്, ന ഈക്ഷേത ഉദ്യന്തം ആദിത്യം. ഇത് ബ്രഹ്മചാരികളുടെ വ്രതത്തെ കുറിച്ച് പറയുന്ന ഭാഗത്താണ്. ബ്രഹ്മചാരി എന്ന് പറയുമ്പം വേദ അധ്യയനത്തിന് വേണ്ടി ഗുരുകുലത്തിൽ താമസിക്കുന്നവനെയാണ് ബ്രഹ്മചാരി എന്ന് പറയുന്നത്. അങ്ങനെ വേദാധ്യയനത്തിൽ താമസിക്കുന്ന, ഗുരുകുലത്തിൽ വേദ അധ്യയനത്തിന് വേണ്ടി താമസിക്കുന്ന ബ്രഹ്മചാരികൾക്ക് വ്രതങ്ങൾ പറയും. അത് ഗുരുശുശ്രൂഷ തുടങ്ങിയ കാര്യങ്ങൾ, സേവനം, ഇതെല്ലാം പ്രധാനമായി പറഞ്ഞതിന് ശേഷം ഒന്ന് പറയുന്നു, ന ഈക്ഷന്ത ഉദ്യേതം ആദിത്യം. ഉയർന്നു വരുന്ന ആദിത്യനെ നോക്കരുത് എന്ന, ബ്രഹ്മചാരി കാണാൻ പാടില്ല എന്ന, ഉദിച്ചു വരുന്ന ആദിത്യനെ നോക്കരുത് എന്ന്. അപ്പോ ഉദിച്ചു വരുന്ന ആദിത്യനെ നോക്കരുത് എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അനീക്ഷണ സങ്കല്പം കുര്യാതെന്ന് ഒരു വിധിയാണ്. അങ്ങനെ ഒരു സങ്കല്പം ബ്രഹ്മചാരി എടുക്കണം, ഉയർന്നു വരുന്ന ആദിത്യനെ നോക്കത്തില്ല എന്നൊരു സങ്കല്പം ബ്രഹ്മചാരി സ്വീകരിക്കണമെന്നാണ്. അതൊരു എന്താണ്, അനീക്ഷണ സങ്കല്പമാണ്. ഉയർന്നു വരുന്ന ആദിത്യനെ ഞാൻ നോക്കത്തില്ല, അതിനെ കാണത്തില്ല, അങ്ങനെ ഒരു സങ്കല്പം എടുക്കുന്നു. അങ്ങനെ ഒരു സങ്കല്പം എടുക്കുമ്പോൾ അവിടെ എന്താണ്, അതൊരു വിധിയാണ്. ന ഈക്ഷേത, ഈക്ഷണക്രിയ നിഷേധിക്കുകയാണ്. അവിടെ ഉദാസീനതയല്ല, കാണത്തില്ല എന്നുള്ള ഉദാസീനതയല്ല, മറിച്ച് ബ്രഹ്മചാരി ഒരു സങ്കല്പം എടുക്കണം. എങ്ങനെ? ഉദിച്ചു വരുന്ന ആദിത്യനെ ഞാൻ കാണത്തില്ല എന്നൊരു ഈക്ഷണ സങ്കല്പം, അതൊരു ക്രിയയാണ്, മാനസികമായൊരു ക്രിയയാണ്. അങ്ങനെ സങ്കല്പിക്കുക എന്ന് പറയും. ന ഈക്ഷേത എന്ന് പറയുന്ന അവിടെ കേവലം ക്രിയയുടെ അഭാവത്തെ, ദർശനക്രിയയുടെ അഭാവത്തെ ബോധിപ്പിക്കുകയല്ല. കാണുക എന്നുള്ളതിനെ നിഷേധിച്ച് കാണാതിരിക്കുക എന്നുള്ള ദർശന അഭാവത്തെയല്ല ബോധിപ്പിക്കുന്നു, മറിച്ച് കാണാതിരിക്കുക എന്ന് പറയുന്ന ഒരു സങ്കല്പം ബ്രഹ്മചാരിയോട് എടുക്കാൻ ആവശ്യപ്പെടുകയാണ്. അതിന്റെ താല്പര്യം ഇതാണ്, നേരം പുലരുന്നതിന് മുമ്പ് എണീക്കണമെന്നാണ്. പുലർന്നതിന് ശേഷം എണീറ്റ് കഴിഞ്ഞാൽ ഉദിച്ചു വരുന്ന സൂര്യനെ കാണും, അതുകൊണ്ട് നേരത്തെ എണീക്കണം എന്നാണ് എന്റെ സങ്കല്പം, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു വ്രതത്തെ കുറിച്ച് പറയുന്നിടത്ത് എന്താണ്, അവിടെ നഞ്ഞിനെ നഗാരത്തിന്റെ അർത്ഥം എന്താണ്? നഗാരത്തിന്റെ അർത്ഥം അവിടെ ഒരു സങ്കല്പം എടുക്കാണ്ട് എന്നാണ്. അങ്ങനെ ഒരു സങ്കല്പം എടുക്കാൻ പറയുന്നു. അങ്ങനെയുള്ള ചില സ്ഥലങ്ങൾ ഒഴിച്ചു, അതാണ് അന്യത്ര പ്രജാപതി വ്രതാദി, പ്രാജാപത്യ വ്രതത്തിനും മറ്റും ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഒഴികെ ഉള്ളിടത്ത് നഗാരം എന്ന് പറയുന്ന അഭാവത്തെ ബോധിപ്പിക്കുന്നുള്ളൂ, അല്ല ക്രിയയെ ബോധിപ്പിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് എന്താണ്, തസ്മാത് പുരുഷാർത്ഥ അനുപയോഗി ഉപാഖ്യാനാദി ഭൂതാർത്ഥവാദ വിഷയം ആനർത്ഥക്യം, ആനർത്ഥക്യ അഭിധാനം ദ്രഷ്ടവ്യം. തസ്മാത് പുരുഷാർത്ഥ അനുപയോഗി ഉപാഖ്യാനാദി ഭൂതാർത്ഥവാദ വിഷയം ആനർത്ഥക്യ അഭിധാനം ദ്രഷ്ടവ്യം. ആനർത്ഥക്യം അതദർത്ഥാന എന്ന് പറഞ്ഞു നേരത്തെ, ആനർത്ഥക്യ അതദർത്ഥാന, ആമനായസ്യ ക്രിയാർത്ഥത്വാത് ആനർത്ഥക്യം അതർത്ഥാന എന്ന് പറഞ്ഞു. വേദം ക്രിയയെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ്, ക്രിയയെ ബോധിപ്പിക്കാത്തതൊക്കെ അനർത്ഥമാണെന്ന് പറഞ്ഞല്ലോ. അത് ഏതിനെ ഉദ്ദേശിച്ച് പറഞ്ഞു? ചില അർത്ഥവാദങ്ങൾ, ഭൂതാർത്ഥവാദങ്ങൾ എന്ന് പറയും. ഉപാഖ്യാനാദി ഭൂതാർത്ഥവാദം, അർത്ഥവാദം എന്ന് പറയുന്നത് സ്തുതി അല്ലെങ്കിൽ നിന്ദാപരകമായി വരുന്ന വാക്യങ്ങൾ. അത് ഗുണവാദം, അനുവാദം, ഭൂതാർത്ഥവാദം, അങ്ങനെ മൂന്ന് തരത്തിലെ അർത്ഥവാദങ്ങൾ മീമാംസകരിച്ചിരിക്കും. ഗുണവാദം, അനുവാദം, ഭൂതാർത്ഥവാദം. അതിന് ഭൂതാർത്ഥവാദങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്, കഥകളും മറ്റും പറയുക. അത് അത്തരം കഥകളെയും മറ്റും പറയുന്നു. വൃത്രനെ കൊല്ലുന്നതിന് വേണ്ടി ഇന്ദ്രൻ വജ്രായുധം പ്രയോഗിച്ചു എന്നും മറ്റും പറഞ്ഞ് കഥകൾ പറയുന്നു. ഇത്തരം കഥകളെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ അത് വേണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതനുസരിച്ച് അനർത്ഥമാകാം. അല്ലാതെ ഉപനിഷത് ഭാഗങ്ങളിൽ ആത്മതത്വത്തെ ഉപദേശിക്കുന്ന ഭാഗങ്ങളെ കുറിച്ചല്ല അനർത്ഥകം എന്ന് പറഞ്ഞത്. ആ കഥകളും യാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില ഭാഗങ്ങളിൽ കഥ പറയുന്നതുണ്ട്, ചില യാഗങ്ങളിൽ അങ്ങനെയുണ്ട് കഥ പറയുന്ന ഭാഗങ്ങളുണ്ട്. അത്തരം ഭാഗങ്ങളിൽ പറയാൻ വേണ്ടിയിട്ട് ആ കഥകൾ ഉപയോഗപ്പെടുത്തും, അങ്ങനെ അതും സാർത്ഥകമാകും. എന്നാലും അതിന് പ്രത്യേക വാച്യാർത്ഥം ഒന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ അത് അനർത്ഥമാണെന്ന് പറയാം. അതൊന്ന് ഉപനിഷത്തിനെ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ളതല്ല എന്നാണ്. കഥാരൂപത്തിലുള്ള ഭൂതാർത്ഥവാദങ്ങൾ, ഭൂതാർത്ഥവാദം എന്ന് പറയുന്നത് ഒരു വാക്യമുണ്ട്, ആദിത്യോ യൂപ, വേദത്തിന്റെ ഒരു വാക്യമാണ്. ഈ ആടിനെ കൊണ്ട് കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറ്റി അത് ആദിത്യനാണെന്ന് പറയും. അതിന് ഗുണവാദം എന്ന് പറയും. പക്ഷെ അത് അതിനെ സ്തുതിച്ച് പറയുന്നതാണ്, അതിലർത്ഥമില്ല. എന്തുകൊണ്ട്? ആദിത്യനെന്ന് പറയുന്നത് മേളിൽ നിൽക്കുന്നതാണ് അറിയാം, ഒരിക്കലും ഈ കുറ്റി ആദിത്യനല്ല. പ്രത്യക്ഷമായ പ്രമാണത്തിന് വിരോധമായി പറയുന്ന കാര്യങ്ങൾ അതിന് ഗുണവാദങ്ങൾ എന്ന് പറയും. അഗ്നിർ ഹിമസ്യ ഭേഷജം എന്ന് പറയും. ഹിമം തണുപ്പിന് മരുന്ന് അഗ്നിയാണെന്ന് പറയും. ഇത് അനുവാദമാണ്, വേദം പറയേണ്ട കാര്യമില്ല. തണുപ്പ് മാറാൻ ചൂട് ഉപയോഗിച്ചാൽ മതി. ലോകപ്രസിദ്ധമായ ഒരു കാര്യത്തെ വേദം വീണ്ടും പറയുകയാണെങ്കിൽ അതിന് അനുവാദം എന്ന് പറയും. അതൊരു ഏറ്റുപറച്ചിട്ടാണ്. ഇന്ദ്ര വൃത്രായ വജ്രം ഉദ്യത, ഇന്ദ്രൻ വൃത്രനെ കൊല്ലാൻ വേണ്ടി വജ്രായുധം ഓങ്ങി എന്നെല്ലാം പറഞ്ഞ് കഥകൾ പറയുന്നുണ്ട്. ഇത് ഈ രണ്ട് വിഭാഗത്തിനും പെടുന്നതല്ല. പ്രത്യക്ഷമായ ഏതെങ്കിലും പ്രമാണത്തിന് വിരോധമല്ല, ലോകസിദ്ധമായ ഒരു കാര്യത്തിൽ പറയുകയല്ല, അതൊരു കഥകളാണ്. അപ്പൊ അങ്ങനെ വരുന്നതിന് ഭൂതാർത്ഥവാദങ്ങൾ എന്ന് പറയും. അങ്ങനെ വരുന്ന ചില കഥകളെ സംബന്ധിച്ചാണ് പറഞ്ഞത് കർമ്മത്തിന് ഉപയോഗി അല്ലെങ്കിൽ അതെല്ലാം നിരർത്ഥകമാകുമെന്ന്. അതൊരിക്കലും ഉപനിഷത്തിനെ സംബന്ധിച്ചല്ല. അവിടെ ആത്മവസ്തുവിനെ ഉപദേശിക്കുന്നുണ്ട്, അതിന് പ്രയോജനമുണ്ട്, അതിനടുത്ത നിവൃത്തിയാണ് എന്ന് പറഞ്ഞ് ആ കാര്യത്തെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തസ്മാത് പുരുഷാർത്ഥ അനുപയോഗി, പുരുഷാർത്ഥത്തിന് ഉപയോഗി അല്ലാത്ത ഉപാഖ്യാനാദി, ഉപാഖ്യാനം എന്ന് വെച്ചാൽ കഥ, കഥാരൂപങ്ങളും മറ്റുമായ ഭൂതാർത്ഥവാദ വിഷയം, ഭൂതാർത്ഥവാദങ്ങളെ സംബന്ധിച്ചാണ് ആനർത്ഥയ്ക്ക് അഭിധാനം. ആനർത്ഥയ്ക്കും ഒന്ന് മീമാംസ, പൂർവ്വമീമാംസയിൽ ആനർത്ഥയ്ക്കും അതർത്ഥാനം എന്ന് പറഞ്ഞത് എന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് ആ പ്രാഭാകര മീമാംസ അതിനിടയ്ക്ക് ഉന്നയിച്ച കാര്യത്തോട് അന്വയിച്ചാൽ മാത്രമേ വേദവാക്യങ്ങൾ സാർത്ഥകമാകത്തുള്ളൂ എന്ന് പറഞ്ഞ ആ പക്ഷത്തോടെ നിഷേധിച്ചിട്ട് വീണ്ടും വൃത്തികാരന്റെ ചോദ്യങ്ങൾക്ക് ഇതുവരെ മറുപടി പറഞ്ഞു തീർന്നിട്ടില്ല, അതിലേക്ക് വീണ്ടും കിടക്കുകയാണ് യദപി ഉക്തം എന്ന് പറഞ്ഞിട്ട്. ഇടയ്ക്കൊരു വിഷയം വന്നിട്ട് സാന്ദർഭികമായ ഒരു വിഷയം വരുമ്പോൾ അതിനെ വിട്ടിട്ട് വീണ്ടും പഴയ കാര്യങ്ങളെ പറയുന്നു. അത് ശാസ്ത്രത്തിന്റെ ഒരു രീതിയാണ്. അതിന് സിംഹാവലോകന ന്യായം എന്ന് പറയും. സിംഹം വളരെ ദൂരേക്കും വളരെ അടുത്തേക്കും നോക്കി നോക്കിയാണ് അത് സഞ്ചരിക്കുന്നത്. അതിന്റെ നോട്ടം എന്ന് പറയുന്നത് വളരെ ഗാംഭീര്യമാണല്ലോ. അപ്പൊ അത് വളരെ ദൂരേക്കും നോക്കും, അടുത്തും നോക്കും. അങ്ങനെയാണ് കാട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നിലേക്കും നോക്കും, മുന്നിലേക്കും നോക്കും. അപ്പൊ അതുപോലെ എന്ത് ചെയ്യുന്നു, ശാസ്ത്ര ചർച്ച ചെയ്യുമ്പോൾ പിന്നിൽ വന്ന വിഷയങ്ങളെ തന്നെ വീണ്ടും സ്മരിച്ച് അതിന് സമാധാനം പറയുന്നു. ആ രീതിയിൽ അനസിംഹ അവലോകന ന്യായം, ആ രീതിയിൽ ഇവിടെ വീണ്ടും പഴയ വിഷയം തന്നെ വീണ്ടും ചർച്ചയ്ക്കെടുത്തിട്ട് പറയുകയാണ്. അതിലേക്ക് ചോദ്യങ്ങളുണ്ട്, കഴിഞ്ഞ ദിവസം പറയേണ്ടതാണ്. നിരുധ്യാസ പദത്തിന്റെ നിരുക്തം എന്താണ്? അതിന് അധ്യാസവുമായി ബന്ധമുണ്ടോ? നിരുധ്യാസം എന്ന് പറയുന്നതിന് അധ്യാസവുമായിട്ട് യാതൊരു ബന്ധമില്ല. ധ്യാസം എന്ന് പറയുന്നത് അവിടെ വന്നേ ഉള്ളൂ. ധ്യേയ് ചിന്തായാം എന്ന് പറയുന്ന ഒരു ഭാഗം, അതെന്നാണ് ധ്യാനം മറ്റുമുണ്ടാകുന്നത്. അതിന്റെ തന്നെ മറ്റു രൂപമാണ് ഇത്. ചികീർഷ, ബുഭുക്ഷ, വിപഠിഷ എന്നൊക്കെ പറയുന്ന പോലെ സൻ പ്രത്യാന്തമായി വരുന്നതാണ്. നിരന്തര ചിന്തനം എന്നാണ് അതിന്റെ അർത്ഥം. നിധിധ്യാസം, നിധിധ്യാസം എന്നും പറയും, നിധിധ്യാസനം എന്നും പറയും. രണ്ട് ശരിയാണ്. ഇതിന്റെ അവസാനം വരുന്ന പ്രത്യയത്തിന്റെ വ്യത്യാസം കൊണ്ട് വരുന്നതാണ്. നിധിധ്യാസനം, നിരന്തര ചിന്ത. താഭ്യാം നിർവിചികിത്സേർത്ഥി വേദസ സ്ഥാപിത സേ ഏകദാനത്വം ഏതദ്ധി നിധിധ്യാസനം ഉച്ചത എന്ന് പഞ്ചദശി പറയും. നിധ്യാസനത്തിൽ പല സ്ഥലത്തും നിധ്യാസനത്തെ കുറിച്ച് പറയുന്നുണ്ട്. താഭ്യാം ശ്രവണ മനനങ്ങളിലൂടെ നിർവിചികിത്സ അർത്ഥേ, ആ വസ്തു നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞാൽ, സംശയങ്ങളെല്ലാം പരിഹരിച്ചു കഴിഞ്ഞാൽ, പിന്നെ അതിനെക്കുറിച്ചുള്ള ഏകദാനം, ഏകരൂപത്തിലുള്ള വിചാരം, സംശയങ്ങളെ ഉന്നയിച്ച് അതിന് സമാനം പറയേണ്ട ആവശ്യം വരുന്നില്ല. അവിടെ വിപരീയങ്ങളെ ദൂരീകരിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് സിദ്ധമായ ആശയം, മനനങ്ങളിലൂടെ ആ ദോഷങ്ങളെയെല്ലാം നിരാകരിച്ച ആ സിദ്ധാന്ത ഭാഗത്ത് മാത്രം ആവർത്തിക്കുക, അതാണ് നിധ്യാസനം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിരന്തരമായ വിചാരം എന്ന ആ വ്യുത്പത്തി അനുസരിച്ച് അർത്ഥം പറയാം. അതാണ് നിധ്യാസന ശബ്ദത്തിന്റെ. അതിന് അധ്യാസം എന്ന് പറയുന്ന ശബ്ദമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഭാഗം വരെയാണ് അധിആസം എന്നുള്ളതാണ് അവിടെ. ഇവിടെ അങ്ങനെ ധ്യായാണ്, ധ്യാതന ധാതുവാണ്. രണ്ടിനും ധാതുവിനും വ്യത്യാസമുണ്ട്. അധ്യാസം എന്ന് പറഞ്ഞാൽ അതസ്മിൻ തദ്വത്, ഇല്ലാത്ത ഒന്ന് അതാണെന്ന് തോന്നുക. അത് മുമ്പ് ബ്രഹ്മസൂത്രത്തിൽ തന്നെ വന്നാണ്, അധ്യാസം ഒന്നാണ്. അതസ്മിൻ തദ്ബുദ്ധിരിത്തി അവോചാമ എന്ന് ഭാഷ്യകാരൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നല്ലാത്തതിൽ അതാണെന്ന് തോന്നിക്കുകയാണ്. നിധ്യാസനുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. മൂന്ന് ഉപാസനാ മാർഗങ്ങളെ പറ്റി പറഞ്ഞുവല്ലോ. മന്ത്രജപ സാധന ഇതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? അതായത് ഇവിടെ ഈ മൂന്ന് തരത്തിലുള്ള ഉപാസനകളും പറഞ്ഞിരിക്കുന്നത് വൈദിക ഉപാസനകളാണ്. സമ്പദ് ഉപാസന, അധ്യാസ ഉപാസന സമ്പർഗ ഉപാസന ഇത് മൂന്നും വൈദികമാണ്. അതിൽ പറയുന്ന അധ്യാസ ഉപാസനയെ നമുക്ക് സാധാരണ നമ്മൾ പറയുന്ന പ്രതീക ഉപാസനയായിട്ടും എടുക്കാം. അതിന് പ്രതീക ഉപാസനയായിട്ട് എടുക്കാം. അപ്പോ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ജപത്തെക്കുറിച്ചല്ല പറയുന്നത്, മനുഷ്യവിടെ ധ്യാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ മൂന്ന് ഉപാസന ഉപാസന എന്ന് പറയുമ്പോൾ വേദത്തിന് ഉപാസന എന്ന് പറയുന്നത് ധ്യാനം എന്നുള്ള അർത്ഥത്തിലാണ്, ജപം എന്നുള്ള അർത്ഥത്തിലല്ല. വേദത്തിനും ജപം എന്ന് പറയുന്ന ചില കർമ്മങ്ങളോടനുബന്ധിച്ച് ജപം മന്ത്രത്തെ ആവർത്തിക്കാൻ പറയുന്നുണ്ട്, അത് വേറെയാണ്. ഇവിടെ പറയുന്ന ഉപാസന വേറെയാണ്. സാധാരണ നമ്മൾ ഉപാസന എന്ന് പറയുമ്പോൾ ഭക്തി എന്നുള്ള അർത്ഥത്തിൽ പറയും. വേദത്തിൽ ആ അർത്ഥമില്ല. വേദത്തിന് ഉപാസന കാണ്ടോന്ന് പറഞ്ഞാൽ ഭക്തി കാണ്ടോ എന്നുള്ളതല്ല. അശ്വമഗീതയിലും മറ്റു ഉപാസന കാണ്ടോന്ന് പറയുമ്പോൾ അവിടെ ഭക്തി കാണ്ടോന്ന് വരും. അപ്പൊ ഈ ശബ്ദങ്ങൾക്കെല്ലാം ഭിന്നർത്ഥമാണ്. വേദത്തിൽ ഉപാസന എന്ന് പറഞ്ഞാൽ ചിന്തനം, ഏകാഗ്രമായ ചിന്തനം, ഒരു വിഷയത്തെ ചിന്തിക്കുക എന്നുള്ളതാണ് ഉപാസന. ധ്യാനമാണ്. ആ ധ്യാനത്തെയാണ് മൂന്നായി തിരിച്ചത്. നമ്മൾ സാധാരണ പറഞ്ഞു വരുന്ന ഉപാസനയുമായിട്ട് അതിന് എന്താ പറയുക, നമ്മൾ സാധാരണ ഉപാസന എന്ന് പറയുമ്പോൾ ഈശ്വര ആരാധന എന്നുള്ള രീതിയിൽ പറയും, പൂജയും എല്ലാം ഉപാസനപ്പെടും. ഭക്തി എന്നുള്ള അർത്ഥത്തിൽ പറയും ഉപാസന എന്ന് പറയുന്നത്. സഗുണ ഉപാസന എന്നെല്ലാം പറയുന്നു. അത് അതിലെല്ലാം ഉൾപ്പെടും. വെറും ധ്യാനം മാത്രമല്ല, മറ്റ് ക്രിയാകലാപങ്ങളെല്ലാം കൂടെ കുടിച്ചെടുത്ത് ഉപാസന എന്ന് പറയും. പൂജയും പണിയടിയും എല്ലാം അതിൽ ഉൾപ്പെടും. പക്ഷെ വേദത്തിൽ അതല്ല. വേദത്തിൽ ഉപാസന എന്ന് പറയുമ്പോൾ ധ്യാനം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. ഉപാസന കാണ്ഡം എന്ന് പറയുന്നതിന് ആ അർത്ഥത്തിലാണ്. വേദത്തിൽ തന്നെ നിർദ്ദേശിക്കുന്ന പലതരത്തിലുള്ള ധ്യാനങ്ങൾ, സ്ത്രീയെ അഗ്നിയായി ധ്യാനിക്കൂ, പുരുഷനെ അഗ്നിയായി ധ്യാനിക്കൂ, നമ്മൾ ധാരാളം ഉപാസനകളെ കുറിച്ച് പറയുന്നുണ്ട്. പ്രാണനെ ഉപാസിക്കൂ, ഞാൻ പ്രാണനാണെന്ന് ഉപാസിക്കൂ. ഹിരണ്യഗർഭൻ മഹാപ്രാണൻ എന്ന് പറയുന്നു, അതിനെ ഉപാസിക്കൂ. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഉപാസനകളെ കുറിച്ച് പറയുന്നുണ്ട്. ധ്യാന രീതികളാണ് അതും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഉപാസനകൾ അത് പിന്നീട് പരിണമിച്ച് ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും എല്ലാം വന്നപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള ഉപാസനകളായി മാറിയത്. അതുകൊണ്ട് മന്ത്രജപ സാധന എന്ന് പറയുന്നത് മന്ത്രത്തിന്റെ ആവൃത്തി, അത് ഈ വേദത്തിൽ പറയുന്ന ഉപാസനയുമായിട്ട് ബന്ധമുള്ളതല്ല.